Praise the Lord. Ephatha in spiritual foresight. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ ഉള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപ സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ആത്മീയ കാഴ്ചപ്പാടിനോട് എഫദ എന്ന് പറയുവാൻ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ ആസ്പദമാക്കി ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനായി ബൈബിൾ സ്റ്റഡിയുടെ പഠന പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദീർഘദൃഷ്ടിയുള്ള ഒരാൾക്ക് മാത്രമേ ക്ഷമയോടെ വിലയുടുപ്പുള്ളതിനെ കണ്ടെത്തുവാനും സ്വന്തമാക്കുവാനും കഴിയുകയുള്ളൂ. ദീർഘദൃഷ്ടിയുള്ള ഒരു വ്യാപാരി താൻ കണ്ടെത്തിയ വിലയേറിയ മുത്ത് സ്വന്തമാക്കുവാൻ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റത് വാങ്ങിയെന്ന് ഇന്നത്തെ വചനഭാഗം വ്യക്തമാക്കുന്നു. നിത്യതയെ അഥവാ സ്വർഗരാജ്യത്തെ നിക്ഷേപം ഉള്ളവരായി തീരുവാൻ, സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുള്ളവരായി തീരുവാൻ ദീർഘദൃഷ്ടിയോടെ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലുള്ള നിക്ഷേപത്തെ ദീർഘദൃഷ്ടിയോടെ കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയ ദൃഷ്ടിയോടെ എഫദ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ദൈവ സാന്നിധ്യമാണ് നമ്മെ വിലയുള്ളതാക്കി തീർക്കുന്നത്. മോൺഗോമറി പ്രസിദ്ധി നേടിയ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ആഫ്രിക്കയിലും യൂറോപ്പിലും അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ വൻ വിജയം കണ്ടെത്തി. ഫീൽഡ് മാർഷൽ പദവി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ കാണുന്ന അദ്ദേഹം തന്റെ കീഴിലുള്ള പട്ടാളക്കാരോടൊപ്പം ജീവിക്കുകയും അവരുടെ ജീവനെയും ജീവിതത്തെയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു പട്ടാളക്കാരനോട് അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം ഏതെന്ന്. ചോദ്യത്തിന്റെ മറുപടിയായി അയാൾ തന്റെ കൈവശമുള്ള തോക്ക് കാട്ടി, ഇതാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം തന്റെ പട്ടാളക്കാരെ എല്ലാവരെയും കൂട്ടി വരുത്തി അവരോട് ഇതേപ്പറ്റി സംസാരിച്ചു. നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് തോക്ക്. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വിലയുള്ളത്. ജീവനും ജീവിതവും വിലയുള്ളതാക്കുന്നത് ദൈവം പകർന്നു തന്ന ആത്മാവാണ്. ദീർഘദൃഷ്ടിയുള്ളവരായി അതിനെ നേടുക, നിത്യതയ്ക്ക് അവകാശികളായി തീരുക. കൂടാതെ നമ്മാൽ ആവോളം മറ്റൊരാത്മാവിനെ കൂടി വിലയുള്ളതാക്കാനും ശ്രമിക്കണം. തിരുവചനത്തിലെ ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദീർഘദൃഷ്ടിയില്ലാത്ത വ്യക്തിയായിരുന്നു ഹവ്വ. ദൈവം നൽകിയ നിർദ്ദേശം മറക്കുകയും പഴത്തിന്റെ ഭംഗി ആസ്വദിച്ച് പറിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചത് ഭക്ഷിച്ചപ്പോൾ അവരുടെ ആത്മീയ കണ്ണ് കുരുടാകുകയും ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഏദനിലെ സകല നന്മകളും ആദാമിന് ഹവ്വയ്ക്ക് നഷ്ടമായി തീർന്നു. കാരണം ദീർഘദൃഷ്ടിയുടെ കണ്ണ് കുരുടായിപ്പോയി. ഈ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് അതാണ്. കൂടാതെ അവർ ശാപത്തിന് അടിമകളാകുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദീർഘദൃഷ്ടിയോടെയാണ് ക്ഷാമകാലത്ത് ശമരിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെ പറ്റി എലീശ പ്രവചിച്ചത്. എന്നാൽ ദീർഘദൃഷ്ടി കുരുടായ അകമ്പടി നായകൻ ദൈവപുരുഷനെ പരിഹസിച്ച് സംസാരിച്ചു. അതിനുള്ള ശിക്ഷ അവൻ വാങ്ങുകയും ചെയ്തു. കാരണം ഇത് ക്ഷാമകാലത്ത് ഭക്ഷണം ഇന്ന വിലയ്ക്ക് നൽകും, പക്ഷെ നീ അതിൽ ഓഹരിക്കാരനാകുകയില്ല. എന്നുള്ളത് വ്യക്തമായി പ്രവാചകൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യവും 20-ാമത്തെ വാക്യവും ഇത് നമ്മെ കാണിക്കുന്നു. ആരാം രാജാവിന്റെ സൈന്യാധിപനെ കണ്ട എലീശയുടെ ദീർഘദൃഷ്ടിയുടെ ഫലമായി സൈന്യാധിപനെ നോക്കി അദ്ദേഹം കരഞ്ഞു. ആ മനുഷ്യനിലെ ക്രൂരതയും അവന്റെ പ്രവൃത്തിയുടെ അനന്തര ഫലവുമാണ് പ്രവാചകൻ അപ്രകാരം കരയുവാൻ കാരണം. രാജാവിനെയും ആ ജനത്തെയും ഓർത്താണ് പ്രവാചകൻ കരഞ്ഞത്. പ്രവാചകൻ അവന്റെ തെറ്റിനെ കുറിച്ച് അവനോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ അതറിഞ്ഞിട്ടും ആ തെറ്റ് തിരുത്താതെ, സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് പോലും തെറ്റ് തിരുത്തുവാൻ കഴിയാതെ അവൻ ന്യായവിധിക്ക് യോഗ്യനായി തീർന്നു. തെറ്റ് മനസ്സിലാക്കിയാൽ തെറ്റ് തിരുത്തുകയാണ് ആവശ്യം. പത്രോസിന്റെ ജീവിതത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പക്ഷേ നന്മ നിന്നിൽ പകരുന്നത് ഞാനാകുന്നു എന്നും തിന്മ നിന്നിൽ തരുന്നത് ഞാനാകുന്നു എന്നും വചനം വ്യക്തമാക്കുന്നുണ്ട്. നന്മ ഉള്ളിലുള്ള പത്രോസിനെ മനസ്സിലാക്കിയ യേശു അവനെ തിരിഞ്ഞു നോക്കുന്നു. ദീർഘദൃഷ്ടിയുള്ളവനായതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറയുന്നത്, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമ്പോൾ മാത്രമേ കോഴി കൂകുന്നു. കോഴി പോലും കൂകാതിരുന്നു. പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂകി. യേശു തിരിഞ്ഞൊന്ന് നോക്കി. അപ്പോൾ തെറ്റിനെ മനസ്സിലാക്കിയപ്പോൾ പത്രോസ് ഹൃദയം പൊട്ടിക്കരഞ്ഞു. ദൈവം തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അവന്റെ പാപത്തെ അവനോട് ക്ഷമിച്ചു. എന്നാൽ ഇവിടെ ഈ സൈന്യാധിപൻ എലീശ കരയുന്നത് കണ്ടിട്ടും അവൻ ആ തെറ്റ് തന്നെ ചെയ്തു. അപ്പോഴാണ് ന്യായവിധിക്ക് അർഹരാകുന്നത്. അവന്റെ കണ്ണു കുരുടായിപ്പോയി. സ്ഥാനമാനങ്ങൾക്കായിരുന്നു അവൻ വില കൽപ്പിച്ചത്. നമ്മുടെ ആവശ്യങ്ങളോടും പ്രതികൂലങ്ങളോടും ന്യായവിധിയോടും യഫദ പറഞ്ഞ യേശു കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ദീർഘദൃഷ്ടിയോടുകൂടെ തന്നെയായിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിലെത്തിയ യേശു കൽഭരണിയിൽ വെള്ളം നിറച്ച് വിളമ്പാൻ ആവശ്യപ്പെട്ടതും വീഞ്ഞിന്റെ കുറവ് പരിഹരിക്കപ്പെടുന്നതും കണ്ണുകൊണ്ട് മുൻകൂട്ടി അത് കണ്ടതിനാലാണ്. മറിയയുടെ ചിന്തയോടും വേലക്കാരന്റെ പ്രവർത്തികളോടും യഫദ പറഞ്ഞതിന്റെ ഫലമല്ലേ ഒരു വലിയ വിജയം അവിടെ കണ്ടത്? അവരുടെ നാവ്, വിരുന്നുവാഴികളുടെ നാവ് ദൈവീക ദീർഘദൃഷ്ടിയുടെ രുചി അനുഭവിച്ചറിയുകയും ചെയ്തു. ഈ വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവാൻ 2 പേരെ അയച്ചത്. ആരെയും ഒരു നാളും ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത ആ കഴുതയെ കെട്ടിയിട്ടിരിക്കുകയാണെന്നും യേശു എങ്ങനെ അറിഞ്ഞു? കെട്ടിയിടുന്ന കഴുത നല്ല പരിശീലനം കൊടുക്കാത്ത കർത്താവ് കയറിയപ്പോൾ അത് നന്മയുള്ളതായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറവി. അവിടെ ഉള്ളവർ ചോദിക്കുന്ന ചോദ്യം പോലും ദീർഘദൃഷ്ടിയുള്ള കർത്താവ് അറിഞ്ഞിരുന്നു. പ്രിയ കുഞ്ഞുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദീർഘദൃഷ്ടിയുള്ളവരാണെങ്കിൽ കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കീഴ്പ്പെട്ടു കൊടുക്കുക. കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എലീശ സൈന്യാധിപനെ നോക്കി കരഞ്ഞതുപോലെ യേശു എരിശിലേമിനെ നോക്കി കരയുന്നു.
യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞത് ബലഹീനത കൊണ്ടോ വിശ്വാസം നഷ്ടമായതുകൊണ്ടോ അല്ല, മനുഷ്യന്റെ പ്രവൃത്തികളുടെ ഹീനതയും ക്രൂരതയും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാകയാലാണ്. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ഇന്നത് ക്ലബുകളും കള്ളന്മാരുടെ ഗുഹകളുമായി മാറി. യേശു ഇന്നും കരയുകയല്ലയോ ക്രിസ്ത്യാനികളുടെ ആരാധനാലയം നോക്കി? ആരാധനാലയത്തിനു വേണ്ടി പരസ്പരം വഴക്കിടുക, താഴിട്ട് പൂട്ടുക, ശവം റോഡിൽ വെച്ച് അതിന്റെ പേരിൽ വിലപേശുക, ഇതൊക്കെ കാണുമ്പോൾ കർത്താവ് എങ്ങനെ കരയാതിരിക്കും? ഇങ്ങനെയുള്ള കള്ളന്മാരുടെ ഗുഹ ആലയമെന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ളതല്ല. യേശു ഒരിക്കലും അതിനകത്ത് കാണത്തില്ല. യേശു അതിനകത്ത് കാണണമെങ്കിൽ താഴ്മയോടെ വിനയത്തോടെ നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പണമോഹം, ജഡമോഹം, സ്വാർത്ഥത ഇതുപേക്ഷിച്ച് നീ ദൈവത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ ആ ആരാധനാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ. എന്റെ ശവസംസ്കാരത്തിനായി ഇത് ഇവൾ ചെയ്തു എന്ന് കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ നടന്ന സംഭവത്തിൽ വെച്ച് യേശു സ്ത്രീയെ വിമർശിച്ചവരോട് യേശു പറയുന്നു, ആര് തന്നെ കാണിച്ചു കൊടുക്കുമെന്നും എപ്രകാരം കാണിച്ചു കൊടുക്കുമെന്നും യേശു നേരത്തെ അറിഞ്ഞിരുന്നു. ഇത് പിതാവാം ദൈവത്തിന്റെ ഹിതമെന്നും യേശുവിന്റെ ദീർഘദൃഷ്ടി മൂലം യേശു അറിഞ്ഞിരുന്നു. പിതാവിനോടുള്ള ദൃഢമായ ബന്ധമാണ് ഇതിന് കാരണം. ക്രൂശിലെ മരണശേഷം മൂന്നാം നാളിലെ ഉയർപ്പും ആ ദീർഘദൃഷ്ടിയുടെ ഉടമ അറിഞ്ഞിരുന്നു. ഉയർത്തെഴുന്നേറ്റ് യേശു എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ നടന്നിട്ടും വചനത്തിലെ സംഭവങ്ങളെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടും യേശു ആണ് തങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന് അവർ അറിഞ്ഞില്ല. അവരുടെ കണ്ണ് കുരുടായിരുന്നു. എന്നാൽ യേശു എഫദ പറഞ്ഞപ്പോൾ അവർ സകലവും ഗ്രഹിക്കുകയും ആ നാഴികയിൽ തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് ലൂക്കോസ് 24:13-33 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇന്ന് പാപസന്തോഷങ്ങളും ചതിയും വഞ്ചനയും ചെയ്ത് സുഖിച്ചു പുളച്ച് കഴിയുന്നവരെല്ലാം ദീർഘദൃഷ്ടി ഇല്ലാതെ ജീവൻ നഷ്ടമാക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ കണ്ണുകൾ ദർശനമുള്ള കണ്ണുകളാകട്ടെ, നമ്മുടെ ചിന്തകൾ ദർശനമുള്ളതാകട്ടെ. ലോകത്തിന്റെ തകർച്ചയും ന്യായവിധിയും കണ്ട് കരയുന്നവർ മാത്രമല്ല, തകർച്ചയിൽ നിന്ന് നമ്മുടെ ചിന്ത, കാഴ്ച, പ്രവൃത്തി എല്ലാം യഫദ എന്ന വാക്ക് സ്വീകരിക്കട്ടെ. തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫദ എന്ന് നമുക്ക് പറയാം. അതിനായി ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ധൈര്യമായി പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലേക്ക് എത്തുക. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന പ്രിയ യേശുവേ, അത്യുന്നതനായ അങ്ങയുടെ പാദപീഠത്തിങ്കൽ ഇരുന്ന് വചനം പഠിപ്പാൻ തന്ന അവസരത്തിനായി നന്ദി. ദീർഘദൃഷ്ടി ഇല്ലാത്ത കുരുടന്മാരായി ദൈവം ചെയ്യുന്ന നന്മകൾ നശിപ്പിക്കാതെ ആത്മീക ദീർഘദൃഷ്ടിയുള്ളവരായി നിത്യതയിലെത്തുന്ന നിക്ഷേപം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമീൻ. ബൈബിൾ സ്റ്റഡിയുടെ ഈ മാസത്തെ ചിന്തകൾ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഒന്നിച്ചു പഠിക്കുവാൻ ഒരു മാസം കൂടെ നമ്മളെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈബിൾ സ്റ്റഡിയുടെ ഈ പരിപാടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.